അധ്യായം 16 ദൈവാലയത്തിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2:12-22. അനന്തരം അവനും അവൻ്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും ഖബർനഹൂമിലേക്ക് പോയി. അവിടെ ഏറെ നാൾ പാർത്തില്ല. യഹൂദന്മാരുടെ പെസഹ സമീപമായതുകൊണ്ട് യേശു ജെറുസലേമിലേക്ക് പോയി. തലസ്ഥാന നഗരിയിലേക്ക് പോകുന്ന വലിയ ജനക്കൂട്ടത്തിൽ യേശുവും സഹയാത്രികനായിരുന്നു. തൻ്റെ ദൗത്യത്തെ ഇതുവരെയും യേശു പ്രസിദ്ധമാക്കിയിരുന്നില്ല. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ യേശു ജനക്കൂട്ടത്തോടുകൂടെ യാത്ര ചെയ്തു. മശിഹായുടെ വരവിനെ സംബന്ധിച്ച യോഹന്നാൻ സ്നാപകൻ നൽകിയ ദൂത് ജനങ്ങളെ ഏറെ സ്വാധീനിച്ച വിഷയമായിരുന്നതിനാൽ യാത്രയിൽ അതൊരു ചർച്ചാവിഷയമായിരുന്നു. തങ്ങളുടെ രാഷ്ട്രീയ മഹത്വത്തെക്കുറിച്ചുള്ള ചിന്ത യഹൂദന്മാരുടെ ഹൃദയങ്ങളെ പ്രതീക്ഷ നിർഭരമാക്കിയിരുന്നു. തിരുവെഴുത്തുകളെ അവർ ശരിയായി ഗ്രഹിക്കാത്തതുമൂലം അവരുടെ പ്രതീക്ഷ സഫലമാകുകയില്ല എന്ന് യേശുവിനെ അറിയാമായിരുന്നു. തന്നോടുകൂടെ യാത്ര ചെയ്തവർക്ക് യേശു പ്രവചനങ്ങളെ ഭംഗിയായി വിവരിച്ചു കൊടുത്തു. ദൈവവചനം ഏറ്റവും ശ്രദ്ധയോടെ പഠിക്കുവാനുള്ള താല്പര്യം തൻ്റെ ശ്രോതാക്കളിൽ ജനിപ്പിക്കുവാൻ കർത്താവ് ശ്രമിച്ചു. ദൈവത്തെ ആരാധിക്കേണ്ടത് ജെറുസലേമിലായിരിക്കണമെന്ന് യഹൂദ ശ്രേഷ്ഠന്മാർ ജനത്തെ പഠിപ്പിച്ചിരുന്നു. വിദൂര ദേശത്തു നിന്നും പലസ്തീൻ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പെസകാചരിപ്പാൻ ജെറുസലേമിലേക്ക് ജനം പ്രവഹിച്ചു. ദൈവാലയത്തിൻ്റെ പ്രാകാരം സമ്മിശ്രമായ ജനക്കൂട്ടത്താൽ നിറയപ്പെട്ടു. പാവപ്പെട്ടവരായ ജനങ്ങളിൽ പലരും യാഗങ്ങൾക്ക് വേണ്ട മൃഗങ്ങളെയോ മറ്റ് വസ്തുക്കളെയോ കൊണ്ടുവരുവാൻ അപ്രാപ്തരായിരുന്നു. ഈ യാഗങ്ങൾ ഒരിക്കലായി അവരുടെ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട വലിയ ത്യാഗത്തിൻ്റെ നിഴലുകളായിരുന്നു. ജനത്തിൻ്റെ ആവശ്യത്തെ മുതലെടുക്കുവാൻ വേണ്ടി ദേവാലയത്തിൻ്റെ പ്രാകാരത്തിൽ യാഗമൃഗങ്ങളെ ക്രയവിക്രയം ചെയ്തിരുന്നു. വഴിപാടുകൾ അർപ്പിക്കുന്നതിന് വേണ്ടി യാഗമൃഗങ്ങളെ വാങ്ങുവാൻ ആളുകൾ ധാരാളം ദേവാലയ അങ്കണത്തിൽ കൂടുമായിരുന്നു. മറ്റ് ദേശങ്ങളിലെ നാണയങ്ങൾ ദേവാലയത്തിലെ നാണയവുമായി ഇവിടെ കൈമാറ്റം ചെയ്തു വന്നു. ഓരോ യഹൂദനും വർഷം തോറും താൻ തൻ്റെ ജീവന് വേണ്ടി വീണ്ടെടുപ്പ് വിലയായി 1/2 ശേക്കൽ അർപ്പിച്ചിരുന്നു. ഈ തുക സമാഗമന കൂടാരത്തിൻ്റെ ശുശ്രൂഷയുടെ ചെലവിലേക്ക് ഉപയോഗിച്ചു. പുറപ്പാട് 30:12-16. ഇതുകൂടാതെ സ്വമേധാദാനമായി വലിയ തുകകൾ ദേവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കപ്പെടുമായിരുന്നു. ദൈവാലയത്തിൽ കൊണ്ടുവരപ്പെട്ട വിദേശ നാണ്യങ്ങളും ദൈവാലയത്തിൽ ഉപയോഗിച്ചിരുന്ന ശേക്കൽ നാണയവുമായി കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. ദൈവാലയത്തിൽ ശേക്കൽ മാത്രമേ സ്വീകാര്യമായിരുന്നുള്ളൂ. നാണയ കൈമാറ്റം വഞ്ചനയ്ക്കും പണാപകരണത്തിനും വഴിതെളിച്ചു. പുരോഹിതന്മാർക്ക് ലാഭം ഉണ്ടാക്കാനുള്ളതായ ഈ പദ്ധതി അഴിമതി നിറഞ്ഞതായിരുന്നു. വ്യാപാരികൾ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മൃഗങ്ങൾക്ക് അന്യായമായ വില ചുമത്തി. അവരുടെ ലാഭത്തിൻ്റെ ഒരു പങ്ക് പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും ലഭിച്ചു. ജനങ്ങളെ വഞ്ചിച്ച് അവർ ധനം സമ്പാദിച്ചു. വഴിപാടുകൾ അർപ്പിച്ചില്ല എങ്കിൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും വസ്തുവകൾക്കും ദൈവാനുഗ്രഹം കിട്ടുകയില്ല എന്നുള്ള ജനത്തെ അവർ പഠിപ്പിച്ചു. ഇത്രയും ദൂരം വന്ന ശേഷം വഴിപാട് നടത്താതെ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകുവാൻ അവർ ഒരുക്കമായിരുന്നില്ല. പെസഹായുടെ കാലഘട്ടത്തിൽ അനവധി യാഗങ്ങൾ അർപ്പിക്കപ്പെട്ടിരുന്നു. ഈ സന്ദർഭത്തിൽ ദേവാലയത്തിലെ വാണിഭവും വളരെ വർദ്ധിച്ചിരുന്നു. തൽഫലമായുണ്ടായ കോലാഹലങ്ങൾ ദേവാലയ അന്തരീക്ഷത്തിന് ഒരു ചന്തസ്ഥലത്തിൻ്റെ പ്രതീതി നൽകി. മനുഷ്യരുടെ വിലപേശലുകൾ, പക്ഷ്യമൃഗാദികളുടെ ആരവം, നാണയങ്ങളുടെ കിലുകിലാരവം, ഇവയെല്ലാം കൊണ്ട് മുഖരിതമായിരുന്നു ദേവാലയ അന്തരീക്ഷം. ആരാധനയ്ക്കായി വന്നവർക്ക് ഒട്ടും അനുയോജ്യമായിരുന്നില്ല ഈ സ്ഥിതിവിശേഷം. അത്യുന്നതനോടുള്ള ഭക്തിയാദരവോടുകൂടിയ പ്രാർത്ഥന ഈ ശബ്ദകോലാഹലത്തിൽ നടത്തുക പ്രയാസമായിരുന്നു. യഹൂദന്മാർ മതഭക്തിയിൽ സംതൃപ്തി കണ്ടെത്തി. അവർ ദൈവാലയത്തിന് സീമാതീതമായ പ്രാധാന്യം നൽകി. ആരെങ്കിലും ദൈവാലയത്തിനെതിരായി ഒരു വാക്കുച്ചരിച്ചാൽ അത് ദൈവദൂഷണമായി കരുതപ്പെട്ടിരുന്നു. ദൈവാലയത്തോടനുബന്ധിച്ച കർമാനുഷ്ഠാനങ്ങളിൽ അവർക്ക് വലുതായ നിഷ്കർഷയുണ്ടായിരുന്നു. എന്നാൽ അവരുടെ ദ്രവ്യാഗ്രഹം തത്വങ്ങളെ ബലികഴിപ്പാൻ പോന്നതായിരുന്നു. ദൈവത്താൽ സ്ഥാപിതമായ യാഗശ്രൂഷകളിൽ നിന്ന് തങ്ങൾ വളരെ അകലെയായിരുന്നു എന്ന സത്യം ഇസ്രായേൽ ജനത അറിഞ്ഞിരുന്നില്ല. യഹോവ സിയോൻ പർവ്വതത്തിൽ ആവസിച്ചപ്പോൾ ആ പ്രദേശം പരിപാവനമായി തീർന്നു. പർവ്വതത്തിനു ചുറ്റും ദൈവകൽപ്പന പ്രകാരം മോശ അതിർത്തിരിച്ചു. അതിനുശേഷം യഹോവ മുന്നറിയിപ്പ് നൽകി, ജനം പർവ്വതത്തിൽ കയറാതെയും അതിൻ്റെ അടിവാരം തൊടാതെയും ഇരിപ്പാൻ സൂക്ഷിക്കണം. നീ അവർക്കായി ചുറ്റും അതിർത്തിരിക്കണം. പർവ്വതം തൊടുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണം. കൈതൊടാതെ അവനെ കല്ലെറിഞ്ഞോ എയ്തോ കൊന്നുകളയണം. മൃഗമായാലും മനുഷ്യനായാലും ജീവനോടിരിക്കരുത്. പുറപ്പാട് 19:12-13. യഹോവയുടെ സാന്നിധ്യം പ്രകടമാക്കുന്ന സ്ഥലം വിശുദ്ധമാണെന്ന് ഇപ്രകാരം പഠിപ്പിച്ചു. ദൈവാലയത്തിൻ്റെ പരിസരം വിശുദ്ധമായി സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ ലാഭേച്ഛയാൽ ഇതെല്ലാം വിസ്മരിക്കപ്പെട്ടു. പുരോഹിതന്മാരും പ്രഭുക്കന്മാരും ദൈവത്തിൻ്റെ പ്രതിനിധികളായിരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. ദൈവാലയ പരിസരത്തെ മലിനപ്പെടുത്തുന്നത് തടയേണ്ടത് അവരുടെ ചുമതലയായിരുന്നു. സത്യസന്ധതയുടെയും അനുകമ്പയുടെയും മാതൃക അവരായിരുന്നു ജനത്തിന് കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നത്. സ്വന്തം ലാഭം നോക്കാതെ ആരാധനയ്ക്കായി വരുന്നവരുടെ ആവശ്യങ്ങളും അവരുടെ സ്ഥിതി മനസ്സിലാക്കേണ്ട ചുമതല പുരോഹിതന്മാരുടേതായിരുന്നു. യാഗമൃഗങ്ങളെ വാങ്ങി അർപ്പിക്കുവാൻ കഴിവില്ലാത്തവരെ സഹായിക്കേണ്ട ചുമതലയും അവർക്കുണ്ടായിരുന്നു. എന്നാൽ അവരുടെ കർത്തവ്യങ്ങളെ അവർ അവഗണിച്ചു. ദ്രവ്യാഗ്രഹം അവരുടെ മനസ്സുകളെ കാഠിന്യമുള്ളതാക്കി തീർത്തു. കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളും പെസഹായിൽ സംബന്ധിപ്പാൻ വന്നിരുന്നു. അന്ധനും ചെകിടനും മുടന്തനും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. ചിലരെ കിടക്കകളിൽ കൊണ്ടുവന്നു. ഏറ്റവും തുച്ഛമായ ചെലവ് പോരുന്ന വഴിപാടുകൾ അർപ്പിക്കുവാൻ പോലും കഴിവില്ലാതിരുന്ന ധാരാളം പേരുണ്ടായിരുന്നു. സ്വന്തം വിശപ്പടക്കുവാൻ ത്രാണിയില്ലാത്തവർ അവിടെ വന്നിരുന്നു. പുരോഹിതന്മാർ സാധുക്കളോട് ദയാഹീനമായി പെരുമാറി. പുരോഹിതന്മാർ തങ്ങളുടെ മതഭക്തിയെക്കുറിച്ച് അഹംഭാവമുള്ളവർ ആയിരുന്നു. അവർ ജനങ്ങളുടെ രക്ഷകരെന്ന് സ്വയം ഭാവിച്ചു. എന്നാൽ അനുകമ്പയോ ദയയോ അവരെ തീണ്ടിയിട്ടില്ലായിരുന്നു. ദരിദ്രൻ്റെയും രോഗിയുടെയും നിലവിളി കേൾപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. അവരുടെ രോദനങ്ങൾക്ക് പുരോഹിതന്മാരുടെ കരളലിയിപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. യേശു ഇതെല്ലാം കണ്ടു. അന്യായമായ ക്രയവിക്രയം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പാവപ്പെട്ടവൻ്റെ രോദനം അവൻ കേട്ടു. യാഗമർപ്പിക്കാതെ തങ്ങളുടെ പാപങ്ങൾക്ക് മോചനം ലഭിക്കയില്ല എന്ന് അവർ വിശ്വസിച്ചിരുന്നു. ദൈവാലയത്തിൻ്റെ പ്രാകാരം വഞ്ചനയുടെയും കാപട്യത്തിൻ്റെയും കേളീരംഗമായിരിക്കുന്നത് യേശു നേരിൽ കണ്ടു. പരിശുദ്ധമായ ദൈവാലയം കച്ചവട കേന്ദ്രമായിരുന്നു. എന്തെങ്കിലും പ്രവർത്തിച്ച് മതിയാവുമെന്ന് യേശു തീരുമാനിച്ചു. അനവധി കർമാചാരങ്ങൾ അവയുടെ പ്രാധാന്യം എന്തെന്ന് ഗ്രഹിക്കാത്ത ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്നു. ഈ യാഗങ്ങളെല്ലാം നിസ്തൂലമായ ഒരു വലിയ യാഗത്തിൻ്റെ പ്രതിരൂപങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കാതെയാണ് ജനങ്ങൾ വഴിപാടുകൾ അർപ്പിച്ചത്. ഇവ ആരെ സൂചിപ്പിച്ചിരിക്കുന്നുവോ ആ വ്യക്തി ആരാലും അറിയപ്പെടാതെ അവിടെ നിന്നിരുന്നു. വഴിപാടുകളെക്കുറിച്ചുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഇസ്രായേൽ മക്കൾക്ക് നൽകിയത് ക്രിസ്തുവായിരുന്നു. യാഥാർത്ഥ്യമായതിൻ്റെ നിഴലുകൾ മാത്രമായിരുന്നു യാഗകർമ്മങ്ങളുടെ പ്രാധാന്യം ക്രിസ്തു അറിഞ്ഞിരുന്നു. ജനം ഈ യാഗങ്ങളുടെ പ്രാധാന്യം എന്തെന്ന് ഗ്രഹിക്കാതെയാണ് അർപ്പിക്കുന്നതെന്ന് യേശു മനസ്സിലാക്കി. ആത്മീയമായ ആരാധന അപ്രത്യക്ഷമായിക്കൊണ്ടിരുന്നു. മഹാപുരോഹിതന്മാർക്ക് ദൈവവുമായി ഒരു ബന്ധവുമില്ലായിരുന്നു. അവർ പഠിപ്പിച്ചതിൽ നിന്ന് വിഭിന്നമായ ഒരു ആരാധന ജനത്തെ പഠിപ്പിക്കുവാൻ യേശു ആഗ്രഹിച്ചു. ദൈവാലയത്തിൻ്റെ പടികളിൽ നിന്നുകൊണ്ട് കച്ചവടം നടക്കുന്ന സ്ഥലത്തെ യേശു തീഷ്ണതയോടുകൂടി നോക്കി. ഒരു പ്രവാചകൻ്റേതുപോലെ യേശുവിൻ്റെ നോട്ടം ഭാവിയിലേക്ക് കടന്നുപോയി. പുരോഹിതന്മാർ പാവപ്പെട്ടവരോട് അന്യായമായി പ്രവർത്തിക്കുന്നതും അവർക്ക് സുവിശേഷം നൽകുവാൻ വിസമ്മതിക്കുന്നതും യേശു ദർശിച്ചു. പാപികളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം ഇവർ വെളിപ്പെടുത്താതിരിക്കുന്നതും ദൈവകൃപയെ ലാഭേച്ഛയ്ക്ക് വിധേയമാക്കുന്നതും യേശു കണ്ടു. ദേവാലയത്തിൻ്റെ രംഗം യേശു വീക്ഷിച്ചപ്പോൾ അവൻ്റെ മുഖത്ത് കോപതാപങ്ങൾ പ്രതിഫലിച്ചു. അതോടൊപ്പം തന്നെ തന്നിലുള്ള ശക്തിയും അധികാരവും മുഖത്ത് വിളങ്ങി. ജനങ്ങളുടെ ശ്രദ്ധ യേശുവിങ്കിലേക്ക് തിരിഞ്ഞു. ജനങ്ങളെ കബളിപ്പിച്ച് വ്യാപാരം നടത്തിയ കച്ചവടക്കാരുടെ കണ്ണുകൾ യേശുവിൻ്റെ മേൽ പതിഞ്ഞു. തങ്ങളുടെ അന്തരംഗങ്ങളെയും മനസ്സിലെ ചിന്തകളെയും അവൻ വായിക്കുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു. ചിലർ തങ്ങളുടെ മുഖം മറയ്ക്കുവാൻ ശ്രമിച്ചു. തങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ തങ്ങളുടെ മുഖത്ത് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവർക്ക് തോന്നി. പെട്ടെന്ന് വ്യാപാരശാലകൾ നിശ്ചലമായി. അവിടെ ഉരുണ്ടുകൂടിയ നിശബ്ദത പലർക്കും അസഹനീയമായിരുന്നു. ഭയവും യേശുവിനോടുള്ളതായ ആദരവും ജനത്തെ കീഴ്പ്പെടുത്തി. ദൈവത്തിൻ്റെ ന്യായവിധി സഭയുടെ മുമ്പാകെ കണക്ക് ബോധിപ്പിക്കുവാൻ നിൽക്കുന്നവരെ പോലെ കാപട്യം നിറഞ്ഞ വ്യാപാരികൾ യേശുവിൻ്റെ മുമ്പിൽ നിന്നു. ക്രിസ്തുവിലുള്ള ദൈവികത്വം തൻ്റെ മനുഷ്യവേഷത്തിലൂടെ മിന്നിത്തെളിഞ്ഞു. അന്ത്യനാളിൽ സ്വർഗീയ ന്യായവിധി സഭയിലെ ന്യായാധിപനായി വിരാജിക്കുന്നത് അതുപോലെ സ്വർഗത്തിലെ രാജകുമാരൻ മനുഷ്യഹൃദയങ്ങളിലെ നിരൂപണങ്ങളെ വായിക്കുവാൻ കഴിവുള്ള അധികാരത്തോടെ അവരുടെ മുമ്പിൽ നിന്നു. സ്വർഗീയമായ തേജസ് പൂർണ്ണമായി പ്രകാശിപ്പിച്ചുകൊണ്ടല്ല നിന്നത്, എന്നൊരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യേശുവിൻ്റെ തീക്ഷ്ണമായ നയനങ്ങൾ ഓരോ വ്യക്തിയെയും ശോധന ചെയ്തു. അവരുടെ ഉള്ളിലേക്ക് ആ നോട്ടം തുളച്ചിറങ്ങി. യേശുവിൻ്റെ രൂപം തങ്ങളുടെ മുമ്പാകെ ഉയർന്നിൽക്കുന്നത് പോലെ കാണപ്പെട്ടു. അവൻ്റെ മുഖം ദിവ്യപ്രകാശത്താൽ വിളങ്ങി. സീനായി പർവ്വതത്തിൽ വച്ച് ദൈവത്തിൻ്റെ പത്ത് കൽപ്പന ഇസ്രായേൽ മക്കൾക്ക് ഉദ്ഘോഷിച്ച അതേ ശബ്ദം വളരെ വ്യക്തമായി. മുഴക്കത്തോടെ ജെറുസലേം ദേവാലയത്തിൻ്റെ വാതായനങ്ങളിൽക്കൂടെ അവിടെ പ്രതിധ്വനിച്ചു. ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവീൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത്. സാവധാനം പടികളിറങ്ങി കല്ലിലിരുന്ന് ചമ്മട്ടി ഉയർത്തി ചലിപ്പിച്ചുകൊണ്ട് അവിടെ കൂടിയിരുന്ന ആളുകളോട് ദേവാലയ പരിസരം വിട്ടുപോകുവാൻ യേശു ആജ്ഞാപിച്ചു. ഇതിനു മുമ്പൊരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ലാത്ത തീക്ഷ്ണതയോടും ഗൗരവത്തോടും കൂടെ വാണിഭക്കാരുടെ മേശകൾ മറിച്ചിട്ടു. നാണയങ്ങൾ കിലുകിലാരെ ഉണ്ടാക്കിക്കൊണ്ട് തറയിൽ വീണുരുണ്ടു. അധികാരത്തോടുകൂടെ ചെയ്ത അവൻ്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുവാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. അന്യായമായി സമ്പാദിച്ച പണം താഴെ ചിതറി വീണപ്പോൾ അതെടുക്കുവാൻ ആരും നിന്നില്ല. ചർ ചമ്മട്ടികൊണ്ട് യേശു ആരെയും പ്രഹരിച്ചില്ലെങ്കിലും തൻ്റെ കയ്യിൽ എരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന വാളുപോലെ അത് കാണപ്പെട്ടു. ദേവാലയത്തിലെ ജീവനക്കാരും ലാഭക്കുതിയന്മാരുമായ പുരോഹിതന്മാരും വിൽപ്പന നടത്തുന്നവരുമെല്ലാം അവൻ്റെ സന്നിധി നിൽപ്പാൻ കഴിവില്ലാതെ പുറത്തേക്ക് ഓടി. യേശുവിൻ്റെ ദൈവീക പ്രഭ അവിടെ പരന്നപ്പോൾ ജനം പരിമ്രവിച്ചു. വിളറിയ അവരുടെ അധരങ്ങളിൽ നിന്ന് ഭയം കലർന്ന നിലവിളി പുറത്തേക്ക് വന്നു. ശിഷ്യന്മാരും ഭയത്താൽ തടങ്ങി. യേശുവിൻ്റെ അസാധാരണമായ ഭാവമാറ്റമാണ് ശിഷ്യന്മാർക്ക് ഭയമുളവാക്കിയത്. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു. സങ്കീർത്തനം 69:9 എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർ ഓർത്തു. വളരെ വേഗം ദേവാലയം വാണിഭക്കാരിൽ നിന്ന് മുക്തമായി. ദൈവാലയത്തിൽ പരിഭാവനതയും ശാന്തമായ അന്തരീക്ഷവും പുനഃസ്ഥാപിക്കപ്പെട്ടു. സീനായി പർവ്വതം ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടതുപോലെ ജെറുസലേം ദേവാലയവും ദൈവീക സാന്നിധ്യത്താൽ ശുദ്ധീകരിക്കപ്പെട്ടു. ദൈവാലയ ശുദ്ധീകരണത്തിലൂടെ മശിഹ എന്ന നിലയിൽ തൻ്റെ ദൗത്യത്തെ യേശു വെളിപ്പെടുത്തി. ദൈവിക സാന്നിധ്യത്തിനായി നിർമ്മിക്കപ്പെട്ട ജെറുസലേം ദൈവാലയം ഇസ്രായേലിനും ലോകത്തിനും ഒരു സാധന പാഠമായിരിക്കാൻ ദൈവം ആഗ്രഹിച്ചു. തേജോമയന്മാരായ സറാഫുകൾ മുതൽ ഭൗമികരായ മനുഷ്യർ വരെയുള്ള തൻ്റെ സൃഷ്ടികളെല്ലാം തനിക്ക് വസിക്കേണ്ട മന്ദിരങ്ങളായിരിക്കാൻ ദൈവം ആഗ്രഹിച്ചു. എന്നാൽ പാപം ഭൂമിയിൽ പ്രവേശിച്ചതുകൊണ്ട് മനുഷ്യവർഗത്തിന് ദൈവത്തിൻ്റെ ആലയമായി തുടരുവാൻ കഴിഞ്ഞില്ല. ദൈവ തേജസ് പ്രതിഫലിപ്പിക്കുവാനുള്ള കഴിവ് മനുഷ്യന് നഷ്ടമായി. എന്നാൽ ക്രിസ്തുവിൻ്റെ അവതാരത്തോടുകൂടി സ്വർഗത്തിൻ്റെ ഉദ്ദേശം നിറവേറപ്പെട്ടു. ദൈവത്തിൻ്റെ കൃപ മുഖാന്തരം മനുഷ്യൻ വീണ്ടും ദൈവം വസിക്കുന്ന മന്ദിരമായി തീർന്നു. ജെറുസലേം തൻ്റെ കൃപയെ വിളിച്ചറിയിക്കുന്ന ഒരു സാക്ഷിയായിരിക്കാൻ ദൈവം ആഗ്രഹിച്ചു. തങ്ങളുടെ പ്രശംസാപാത്രമായിരുന്ന ജെറുസലേം ദൈവാലയത്തിൻ്റെ പ്രാധാന്യം യഹൂദന്മാർ മനസ്സിലാക്കിയിരുന്നില്ല. പരിശുദ്ധാത്മാവ് വസിപ്പാനുള്ള മന്ദിരങ്ങളാണ് തങ്ങളെന്ന് അവർ മനസ്സിലാക്കിയില്ല. അങ്ങനെ അവർ ദൈവത്തിന് കീഴ്പ്പെട്ടില്ല. മലിനീകരിക്കപ്പെട്ട ജെറുസലേം ദേവാലയം അശുദ്ധ ചിന്തകളാൽ മലിനമാക്കപ്പെട്ട മനുഷ്യ ഹൃദയങ്ങളുടെ പ്രതീകമായിരുന്നു. ലൗകികന്മാരായ വാണിഭക്കാരിൽ നിന്ന് ജെറുസലേം ദേവാലയത്തെ ശുദ്ധീകരിച്ചതുപോലെ പാപത്താൽ മലിനമാക്കപ്പെട്ട മനുഷ്യ മനസ്സുകളെ എല്ലാ മ്ലേച്ഛതയിൽ നിന്ന് ശുദ്ധീകരിക്കുകയാണ് തൻ്റെ ദൗത്യമെന്ന് യേശു പറഞ്ഞു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങളിഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്കും സഹിക്കാം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവൻ്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും. അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധീകരിക്കുന്നവരെ പോലെയും ഇരുന്നു കൊണ്ട് ലേവിപുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. മലാഖി 3:1-3 നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ? നിങ്ങളും അങ്ങനെ തന്നെ. 1 Cor 3:16-17 ഒരു മനുഷ്യനും തൻ്റെ ഹൃദയത്തെ കീഴടക്കിയിരിക്കുന്ന തിന്മയെ പുറത്താക്കുവാൻ സ്വയം കഴിയുകയില്ല. ക്രിസ്തുവിന് മാത്രമേ ദൈവത്തിൻ്റെ മന്ദിരത്തെ ശുദ്ധീകരിക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ നാം ക്ഷണിക്കാതെ ഒരിക്കലും ക്രിസ്തു ശക്തി ഉപയോഗിച്ച് നമ്മിലേക്ക് പ്രവേശിക്കുകയില്ല. ജെറുസലേം ദൈവാലയത്തിൽ പ്രവേശിച്ചതുപോലെയല്ല ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. യേശു പറയുന്നു, ഞാൻ വാതിൽക്കിൽ നിന്നും മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെല്ലും. വെളിപ്പാട് 3:20 അവനൊരു ദിവസത്തിനായി മാത്രം വരികയില്ല. ക്രിസ്തു വീണ്ടും പറയുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആവും. നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. അവരുടെ പാപങ്ങളെയൊക്കെയും നീ സമുദ്രത്തിൽ ആഴത്തിലിടും. 2 Cor 6:16 Micah 7:19 അവൻ്റെ സാന്നിധ്യം ആത്മാവിനെ ശുദ്ധീകരിക്കുകയും നിർമ്മലീകരിക്കുകയും ചെയ്യും. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട വ്യക്തി ദൈവം വസിക്കുന്ന ആലയമാകുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാക്കേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. Ephesians 2:22